ഈ ദിവസങ്ങളിൽ നാം യിരെമ്യാ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. യിരെമ്യാവ് വളരെ സംഘർഷപൂരിതമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നത്. അത് അവൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. കാരണം തൻ്റെ സ്വന്തം ജനം അടിമകളായി പോകുവാൻ പോകുന്നു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ ജനത്തിൻ്റെ അവസ്ഥ കൂടുതൽ വിഷമമുള്ളതായി തീർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. യഹൂദ ദേശം അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഇവിടെ കാണുവാൻ കഴിയും. ഈ 16-ാം അധ്യായത്തിലെ സമയത്തിന് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം യെരുശലേം നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. 16-ാം അധ്യായം നിങ്ങൾ എടുത്തു എങ്കിൽ ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. യിരെമ്യാ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും വരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചും ഈ ദേശത്തവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. വരുവാനിരിക്കുന്ന ന്യായവിധിയുടെ ഭീകരത ദൈവം യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകുമല്ലോ. യിരെമ്യാവ് വിവാഹം കഴിക്കുന്നതിൽ നിന്നും ദൈവം അവനെ വിലക്കുന്നതായി കാണുന്നു. കാരണം വ്യക്തമാണ്. ബാബേൽ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടതായ 137-ാം സങ്കീർത്തനത്തിൽ നാം അത് കാണുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ആ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ ബാബേൽ നശിപ്പിക്കപ്പെടും എന്നും അവർ യഹൂദയോട് ചെയ്തതുപോലെ അവളോടും ചെയ്യുമെന്നും നാം വായിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. 137-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. നെബുക്കനേസർ രാജാവ് യെരുശലേം നഗരം പിടിച്ചെടുത്തപ്പോൾ അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് അവരുടെ തല പാറമേൽ അടിച്ച് കൊന്നുകളയുണ്ടായി. ദൈവം യിരെമ്യാവിനോട് വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ ദുഃഖാവസ്ഥയിൽ നിന്നും യിരെമ്യാവിനെ വിടുവിക്കുവാനാണ്. അതിനുവേണ്ടി ദൈവം മുൻകരുതിയതാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയും അരുത്. ഞാൻ എന്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും. ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല, അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല, മുൻകഷന്തി ഉണ്ടാക്കുകയുമില്ല. മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തെങ്കിൽ അവർക്ക് അപ്പം നുറുക്കിക്കൊടുക്കുകയില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിന്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല. അവരോടുകൂടി ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്നു വീട്ടിലേക്ക് പോകരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ കാണെ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്തുനിന്ന് നീക്കിക്കളയും. യഹൂദ ജനത്തിന്റെ പാപം നിമിത്തം ദൈവം അവരിൽ നിന്ന് സമാധാനവും ദയയും കരുണയും നീക്കിക്കളഞ്ഞിരിക്കുന്നു. ദൈവം അവർക്ക് തങ്കലേക്ക് മടങ്ങി വരുന്നതിനും യഥാസ്ഥാനപ്പെടുന്നതിനും വളരെയധികം അവസരം നൽകിയതാണ്. മടങ്ങി വരിക എന്ന് ദൈവം അവരോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണിരുന്നത്. അതുമാത്രമല്ല, വടക്കേ ദേശമായ ഇസ്രായേൽ തന്നെ അശൂർ പ്രവാസത്തിലേക്ക് പോയത് തെക്കേ ദേശത്തുള്ള യഹൂദജനം കണ്ടതാണ്. അവർ ഈ ആലോചന കേൾക്കുക മാത്രമല്ല, തങ്ങളുടെ സഹോദരങ്ങളുടെ അനുഭവം കണ്ടതാണ്. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ശരണം പ്രാപിക്കുന്നില്ല എങ്കിൽ തങ്ങൾക്കും വരുവാൻ പോകുന്ന അനുഭവം ഇത് തന്നെയാകുന്നു എന്ന് അവർ കണ്ടു പഠിക്കേണ്ടതായിരുന്നു. ദൈവന്യായവിധിയിൽ ദേശം പോലും വരണ്ടുപോയിരുന്നു. എന്നാൽ ഇതൊന്നുകൊണ്ടും യഹൂദ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനോ ദൈവത്തെ ആരാധിക്കുന്നതിനോ കൂട്ടാക്കിയില്ല. ദൈവം സ്നേഹവാനായ ദൈവമാണ്. അവൻ കരുണാസമ്പന്നനാണ്. കരുണയോടുകൂടെ ജനം തങ്കിലേക്ക് മടങ്ങി വരുന്നതിന് അവൻ ആവശ്യം പോലെ സമയം നൽകും. എന്നാൽ അവന്റെ ദീർഘക്ഷമയെയും കരുണയെയും രക്ഷയ്ക്കുള്ള സമയമെന്ന് മനസ്സിലാക്കി മടങ്ങി വരാത്തവരോട് അവൻ ന്യായവിധി നടത്തുക തന്നെ ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് കൃപയുടെ കാലമാണ്. അവങ്കിലേക്ക് മടങ്ങി വരുന്നതിനുള്ള സമയം ഇതത്രേ. താങ്കൾക്കവൻ ആ സമയം ദീർഘിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതാ വീണ്ടും ഒരു ദിവസം കൂടി തന്നിരിക്കുന്നു. എന്നാൽ താങ്കൾ അവനോട് മറുതലിച്ച് ദുശാഠ്യ ഹൃദയത്തോട് തന്നിഷ്ടപ്രകാരമാണ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അറിഞ്ഞ സത്യത്തിനനുസരിച്ച് മുൻപോട്ടു പോകുവാൻ തയ്യാറല്ല എങ്കിൽ, എല്ലായ്പ്പോഴും ഈ നല്ല അവസരം ലഭിച്ചെന്ന് വരികയില്ല. നോഹയുടെ പെട്ടകത്തിൽ കടക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരു സമയത്തേക്ക് തുറന്നു കിടന്നിരുന്നു. എന്നാൽ അവസാനം ദൈവം തന്നെ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ദൈവം അടച്ചാൽ അത് പിന്നെ ആർക്കും തുറക്കുന്നതിന് സാധിക്കില്ല. ദൈവത്തെങ്കിലേക്ക് മടങ്ങിച്ചെന്ന് രക്ഷ പ്രാപിക്കുന്നതിനുള്ള കൃപയുടെ വാതിൽ ഇന്നും തുറന്നു കിടക്കുകയാണ്. എന്നാൽ എന്നും ഈ വാതിൽ തുറന്നു കിടക്കുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യഹൂദ ജനത്തോട് ദൈവം പറയുന്നത് ദൈവ ന്യായവിധിയുടെ ഫലമായി അവർക്ക് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും എന്നത്രേ. മരിച്ചവരെക്കുറിച്ച് വിലപിക്കുന്നതിനോ അവരെ ആശ്വസിപ്പിക്കുന്നതിനോ മരിച്ചവരെ അടക്കുന്നതിനു പോലുമോ ആരും ഉണ്ടാകാത്ത അവസ്ഥയാണ് അവർക്ക് വരുവാൻ പോകുന്നത് എന്നത്രേ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ദേശത്ത് നിന്ന് എല്ലാവിധമായ സന്തോഷവും സമാധാനവും നീങ്ങുവാൻ പോകുന്നു എന്ന് തുടർന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ 10-ാം വാക്യം മുതലൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ, നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് എന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കാതെ താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. യിരെമ്യാവ് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഈ ജനത്തോട് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ദൈവം ഈ അനർത്ഥങ്ങൾ തങ്ങൾക്ക് വരുത്തിയത് എന്ന് അവർ അവനോട് ചോദിക്കും. ഞങ്ങൾ എന്ത് പാപം ചെയ്തു എന്നവർ ചോദിക്കും. ഇതൊക്കെ അനുഭവിക്കാൻ തക്കവണ്ണം തങ്ങൾ എന്ത് ചെയ്തു എന്ന് അവർ തങ്ങളുടെ കുറ്റം സമ്മതിക്കുന്നതിന് അപ്പോഴും തയ്യാറാവുകയുമില്ല. യാതൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന ചിന്തയാണ് അപ്പോഴും അവർക്കുണ്ടായിരിക്കുന്നത്. നോക്കണേ, അനേകർക്കും ജീവിതത്തിൽ പുരോഗമിക്കുവാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാര്യം ഇതാ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വലിയ പാഠങ്ങൾ പഠിക്കുവാൻ നാം തയ്യാറല്ല. നാം ന്യായീകരിക്കുകയാണ്. നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും കാണുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. കുറവുകളും കുറ്റങ്ങളും ഇല്ല എങ്കിൽ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ ഹൃദയം കഠിനപ്പെടുത്തുന്നു. മടങ്ങി വരുന്നതിന് അവർ തങ്ങളുടെ അകൃത്യം സമ്മതിക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവർ അതിന് തയ്യാറല്ല. അവർ ഇപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. തങ്ങൾ പാപികളാകുന്നു എന്ന് സമ്മതിക്കുക വലിയ വിഷമമുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും തങ്ങൾ നല്ലവരാണ്, യാതൊരു കുഴപ്പവും ഇല്ല എന്ന് കാണിക്കുവാനാണ് മിക്കവാറും എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തത്? എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ പാപക്ഷമ അനുഭവിച്ച് സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് കഴിയാത്തത്? അതെ, പാപിക്കാണ് രക്ഷകനെ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഒരു പാപി ആദ്യമായി ചെയ്യേണ്ടത് താനൊരു പാപിയാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് നടിച്ചാൽ തന്നെയും ദൈവം നമ്മെ നല്ലവണ്ണം അറിയുന്നു. അവൻ ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്തറിയുന്ന ദൈവമാണ്. അവന്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നത്ര ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മെ അറിയുന്നവനായ ദൈവത്തോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയുവാൻ കഴിയും. ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവൻ നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്നവനാകുന്നു. യിരെമ്യാവ് അവരോട് പറയേണ്ടിയിരുന്നത് എന്താകുന്നു എന്ന് ദൈവം അവനെ അറിയിക്കുന്നു. അവരുടെ പിതാക്കന്മാർ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിച്ചു. അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പിതാക്കന്മാരെക്കാൾ ഈ ജനം അധികം ദോഷം ചെയ്തിരിക്കുന്നു. അവർ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ താൻ താൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ അവർ അറിയാത്ത ഒരു ദേശത്തേക്ക്, അതെ, ബാബേലിലേക്ക് അയക്കും എന്ന് ദൈവം പറയുന്നു. അവിടെ ദൈവം അവരോട് ദയ കാണിക്കുകയുമില്ല. എന്നാൽ തുടർന്നുള്ള വാക്യങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടോ, 14-15. ആകയാൽ ഇസ്രായേൽ മക്കളെ, മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്നിനി പറയാതെ, ഇസ്രായേൽ മക്കളെ വടക്ക് ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. യഹൂദയുടെ ചരിത്രത്തിലെ ഈ ഇരുണ്ട അവസരത്തിൽ ഭാവി പ്രത്യാശയുടെ കിരണങ്ങൾ കാണുവാൻ ദൈവം യിരെമ്യാവിനെ അനുവദിക്കുന്നു. അതെ, ഭാവിയാകുന്ന തുരങ്കത്തിൽ കൂടി നോക്കി മറുവശത്തെ പ്രകാശം കാണുന്നത് പോലെയാണിത്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെല്ലാം ഈ കാര്യം ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാസത്തിൽ നിന്ന് അവരെ തങ്ങളുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദിവസം വരാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. 16 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. ഇതാ, ഞാൻ അനേകം മീൻ പിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിനുശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നിലും നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. അവർ എന്റെ ദേശത്തെ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി എന്റെ അവകാശത്തെ തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കിയാൽ ഞാൻ ഒന്നാമത് അവരുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പകരം ചെയ്യും. എന്റെ ബലവും എന്റെ കോട്ടയും കഷ്ടകാലത്തിന്റെ ശരണവുമായ യഹോവേ, ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിന്റെ അടുക്കൽ വന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായിരുന്നത് മിഥ്യാമൂർത്തികളായ വെറും ഭോഷ്ക് അത്രേ, അവയിൽ പ്രയോജനമുള്ളതൊന്നുമില്ല എന്ന് പറയും. എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറയും. അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. ദൈവം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അറിയുന്നു എന്ന് മറക്കരുത്. അവനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവനെല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ നടപ്പും നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിചാരങ്ങളും എല്ലാം അവൻ അറിയുന്നു. 139-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്ന് അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം സകലവും അറിയുന്നു. യാതൊന്നും അവൻ കാണാതെയോ അറിയാതെയോ ഇരിക്കുന്നില്ല എന്നോർക്കണം. ഇരുട്ടത്താരും കാണുന്നില്ല എന്ന് ചിന്തിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങൾ പോലും സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം അറിയുന്നു, കാണുന്നു. നമ്മുടെ ഓരോ പ്രവർത്തനവും അവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെ, ദൈവം താങ്കളെ എല്ലാം ഇപ്പോഴും കാണുന്നു എന്ന് താങ്കൾ ചിന്തിക്കാറുണ്ടോ? താങ്കളുടെ പ്രവർത്തനങ്ങൾ ഒന്നും മറ്റാരും അറിയുന്നില്ല, കാണുന്നില്ല എന്ന് ചിന്തിച്ചതുകൊണ്ടല്ലേ അരുതാത്ത വഴികളിൽ മുൻപോട്ട് പോകുന്നത്? എന്നാൽ ദൈവം പറയുന്നത് ഇപ്രകാരമാണ്, അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്നവനായ ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ എത്രയോ മാറ്റം സംഭവിക്കുമായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. യഹൂദ ജനം ദൈവത്തിനെതിരായി നിരന്തരമായി പാപം ചെയ്തതുകൊണ്ട് താൻ ഒന്നാമത് അവരുടെ പാപത്തിനും അകൃത്യത്തിനും പകരം ചെയ്യുമെന്ന് ദൈവം പറയുന്നു. അതെ, പാപത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതെ, താങ്കളുടെ പാപം താങ്കളെ കണ്ടെത്തും എന്നത്ര ദൈവത്തിന്റെ വചനം പറയുന്നത്. അവസാനം യഹൂദ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ജീവനുള്ള സത്യദൈവത്തിൽ ആശ്രയം വെക്കുകയും അവനവരെ തങ്ങളുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും എന്നത്രേ ഈ അധ്യായത്തിൽ കാണുന്നത്. ഞാൻ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കട്ടെ. തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ? എന്നാൽ അവ ദേവന്മാരല്ല. ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും. എന്റെ കൈയും എന്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും. എന്റെ നാമം യഹോവ എന്നവർ അറിയും. തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ ദേവന്മാരെന്ന് പറഞ്ഞുണ്ടാക്കുന്ന യാതൊന്നും ദേവന്മാരല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹായിപ്പാൻ കഴിയാത്ത ദേവന്മാരിൽ അത്ര യഹൂദജനം തിരിഞ്ഞ് ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ദൈവം പറയുന്നു. അവരെ ഒന്ന് അനുഭവിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എന്റെ നാമം യഹോവ എന്നവർ അറിയും എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ ശരിയായ പാതയിൽ കൊണ്ടുപോകുവാൻ എപ്പോഴും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ അല്ല അവൻ ആഗ്രഹിക്കുന്നത്, പിന്നെയോ നമ്മെ ശരിയായ പാതയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട്. ഇനി നമുക്ക് 17 അധ്യായത്തിലേക്ക് ഒന്ന് വരാം. യഹൂദ ജനം ചെയ്ത എല്ലാ കാര്യങ്ങളും ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവരുടെ മതഭക്തി പോലും ദുഷിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വന്തം ദേശം വിട്ട് പ്രവാസികളായി പോകേണ്ടി വരുമെന്നാണ് ആദ്യത്തെ 4 വാക്യങ്ങളിൽ നാം കാണുന്നത്. 17 അധ്യായത്തിന്റെ 1 മുതൽ 4 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽപ്രദേശത്തിലെ എന്റെ പർവ്വതമേ, നിന്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചക്കേൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞുപോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എന്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അതെന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യൻ ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. ഇനിയും അതിമനോഹരമായ 1-2 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വായിക്കാം 5 മുതലുള്ള വാക്യങ്ങൾ. ശ്രദ്ധിച്ചാട്ട് 5 വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് ചില മനുഷ്യരിലോ ചില പാർട്ടികളിലോ ഒക്കെ ആശ്രയം വയ്ക്കാമെന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അപ്രകാരം പരിഹാരം കണ്ടെത്താമെന്നും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വന്നേക്കാം. മനുഷ്യരിൽ നാം ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ നാം ആശ്രയം വെക്കുകയാകുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നത് നാം ശപിക്കപ്പെട്ടവരാകുന്നു എന്നത്രേ. എന്ന് പറഞ്ഞാൽ നാം ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്ക് നമ്മെ തന്നെ വലിച്ചിഴക്കുകയാകുന്നു ചെയ്യുന്നത്. നാം ദൈവത്തിലാണ് ആശ്രയം വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നാം അനുഗ്രഹീതരാകും. ദൈവത്തിൽ ആശ്രയം വെക്കുന്നു എങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് വായിച്ചിട്ട് നമുക്ക് സുപരിചിതമായ ഒരു സങ്കീർത്തനം പോലെ തോന്നുന്നില്ലേ? അതെ, 1 സങ്കീർത്തനത്തിൽ നാം കാണുന്നത് പോലെയുള്ള ചിന്തയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതെ, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നതായ ഒരു വ്യക്തി, അവൻ പച്ച പിടിച്ചിരിക്കും, ഫലമുള്ളവനായിരിക്കും. മറ്റുള്ളവർക്ക് അവൻ അനുഗ്രഹമായിരിക്കും, തനിക്ക് തന്നെ അവൻ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടോ, 9-ഉം 10-ഉം വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ സ്ഥിതി ഇതുതന്നെയാണ്. നമ്മുടെ എല്ലാം ഹൃദയത്തിനാണ് കുഴപ്പമുള്ളത്. ദൈവത്തിന് മാത്രമേ ഹൃദയം മാറ്റിവെക്കുവാൻ കഴിയുകയുള്ളൂ എന്നോർക്കണം. ഇന്ന് ഹൃദയം മാറ്റിവെക്കുന്നതായ ശസ്ത്രക്രിയ വളരെ വളരെ പ്രചാരത്തിലുണ്ടല്ലോ. ശാരീരികമായ രീതിയിൽ മനുഷ്യൻ ശസ്ത്രക്രിയ വഴി ഹൃദയം മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ ആത്മീയമായ രീതിയിൽ വളരെ പണ്ടു മുതൽക്കേ ദൈവം അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നാം അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ നമുക്ക് പുതിയ ജീവൻ നൽകുന്നു. നാം വീണ്ടും ജനനം പ്രാപിക്കുകയും പുതിയ സ്വഭാവം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. താങ്കളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക എന്ന് പലപ്പോഴും നാം പറയാറുള്ള കാര്യമാണ്. ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ഈ പഴയ ദുഷിച്ച ഹൃദയം കൊണ്ട് എന്താണ് ആവശ്യം? ദൈവത്തിന് ഇതാവശ്യമില്ല എന്ന് ഞാൻ പറയട്ടെ. ഹൃദയം കപടവും വഞ്ചനയും നിറഞ്ഞതാണ്. അവൻ താങ്കൾക്കൊരു പുതിയ ഹൃദയം തരുവാൻ ആഗ്രഹിക്കുന്നു എന്നോർക്കണം. ദൈവം ഹൃദയ സംബന്ധമായ കാര്യത്തിൽ വളരെ നിപുണനാണ്. അവൻ വലിയ വൈദ്യനാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ പോലും അവൻ അറിയാം എന്ന് നാം നേരത്തെ ചിന്തിച്ചല്ലോ. ഇനിയും 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് 11-ാം വാക്യം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മദ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ന്യായരഹിതമായി ധനം സമ്പാദിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഈ വാക്യത്തിൽ നാം കണ്ടത്. അത് നനച്ചിരിക്കാത്ത സമയത്ത് അവരെ വിട്ടുപോകും എന്നത് എത്ര പരിതാപകരമാണല്ലേ. 12-ും 13-ും വാക്യങ്ങളിൽ, ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയെ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ. എത്ര മനോഹരമായിരിക്കുന്നില്ലേ. ഇതാണ് മനുഷ്യന്റെ പ്രത്യാശ. എല്ലാ മനുഷ്യർക്കും കപടവും ദുഷ്ടതയും വഞ്ചനയുമുള്ള ഹൃദയമാണുള്ളത്. എന്നാൽ ഒരു സിംഹാസനമുണ്ട്, ആദി മുതൽ ഉന്നതവും മഹത്വവുമായ സിംഹാസനം. അതാണ് നമ്മുടെ പ്രത്യാശ. അവിടെ നമുക്ക് സുരക്ഷിതത്വമുണ്ട്, സമാധാനം കണ്ടെത്തുവാൻ കഴിയും. ദൈവം ഇസ്രായേൽ ജനത്തിന് സങ്കേത നഗരങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരുന്നത് നമുക്കറിയാമല്ലോ. അവിടെ അവർക്ക് സംരക്ഷണം ലഭിച്ചിരുന്ന സ്ഥലമാണ്, അതെ, കരുണ ലഭിച്ചിരുന്ന സ്ഥലം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ജീവിക്കുന്ന ഈ കാലം വളരെ വൈഷമ്യം നിറഞ്ഞ കാലമാണ്. നമുക്കിന്ന് ഒരിടത്തും സുരക്ഷിതത്വം ഇല്ലാത്തതായ ഒരു സ്ഥിതി വിശേഷമാണ്. എവിടെ നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയും? അതെ, ഒരു സിംഹാസനമുണ്ട്. അത് നമ്മുടെ ദൈവത്തിന്റെ ഉന്നതമായ സിംഹാസനമത്രേ. അവിടേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലുവാൻ കഴിയും, കടന്നു വരിക എന്ന് അവൻ പറയുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശിലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. 19 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കുന്നതിനും ദൈവം ശബത്ത് നാളിനെ കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമം അനുസരിക്കുന്നതിനും അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചിരുന്നതിനെ കുറിച്ചാണ്. എന്നാൽ അവർ അത് കേട്ടില്ല, അതെ, ചെവി ചായച്ചതുമില്ല. കേട്ടനുസരിക്കുകയോ ബുദ്ധിയുപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ അധ്യായത്തിൽ ആദ്യോടന്തം നാം കണ്ടത് അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും വഴികളാണ്. തെരഞ്ഞെടുക്കുവാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഒന്നുകിൽ അവന് ശാപത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം, അതല്ല എങ്കിൽ അവൻ അനുഗ്രഹത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം. ഇന്ന് ഈ വഴികൾ നമുക്ക് മുൻപിലും വെച്ചിരിക്കുന്നു. താങ്കൾ ഏത് തിരഞ്ഞെടുക്കും? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം